ദിവസം വൈകുന്നേരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ കൃത്യമുള്ളവരായി ഇരിക്കുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്.
And we said how Paul said he had to learn this.
പൗലോസ് പറഞ്ഞ ജീവിതത്തിന്റെ സാക്ഷ്യം നാം ശ്രദ്ധിച്ചു. ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം.
Every subject that we have learned in school, we didn't learn it the first day.
നാം സ്കൂളിൽ പഠിച്ചതായ വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് നോക്കുക. നാം പഠനം തുടങ്ങിയ ഒന്നാം ദിവസം ആ കാര്യത്തിൽ നാം പൂർണ്ണരായി തീർന്നില്ല.
All of us, even those who are good in mathematics, got many sums wrong, and finally we learned.
കണക്കില് വളരെ സമർത്ഥരായിരിക്കുന്ന നമ്മൾ പലർക്കും ഓർമ്മയുണ്ടാവും, പല കണക്കുകളും പ്രാരംഭത്തിൽ തെറ്റിച്ചാണ് നാം കണക്കില് വളരെ മിടുക്കരായി തീർന്നത്.
But we determined to learn because we thought mathematics is an important subject.
എന്നാൽ ഗണിതശാസ്ത്രം, കണക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് കഷ്ടം സഹിച്ചാണെങ്കിലും കണക്ക് പഠിക്കണം എന്ന് നാം തീരുമാനിച്ചു. അതുകൊണ്ടാണ് നാം കണക്ക് പഠിച്ചത്.
Addition was difficult. We worked on it and learned how to add.
എന്നാൽ തുടക്കത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒന്ന് രണ്ട് എന്ന് കൂട്ടുന്ന ആ സങ്കലനം പോലും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അവൻ മനസ്സ് വെച്ചാൽ പഠിക്കും.
And there are things like that in the Christian life.
കൃത്യ ജീവിതത്തിലും ഇതുപോലുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്ന് നാം അറിയാം.
Just because you didn't learn it in a few times, you give up, you'll never learn it.
ചില സമയങ്ങളിൽ കൊണ്ട് അത് പഠിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പരാജയം നേരിട്ടു. അതുകൊണ്ട് നാം പിന്നാലെ കഴിഞ്ഞാൽ ഒരിക്കലും ആ വിഷയങ്ങൾ നമുക്ക് നന്നായി പഠിക്കുവാൻ കഴിയുകയില്ല.
You would not tell your children just because they got a sum wrong 3-4 times, okay, give up, you're no good at mathematics.
പ്രൈമറി ക്ലാസ്സിൽ വെച്ച് ഒരു കണക്ക് തെറ്റിച്ചത് 2-3 പ്രാവശ്യം തെറ്റിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ആരോടും നാം പറയുകയില്ല കണക്ക് പഠിത്തം നിർത്തിയേക്കാം മതി എന്ന്.
Neither should we give up when we see that God has something for us in His promised in Scripture.
ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഇതുപോലുള്ള എന്തെങ്കിലും നാം പഠിക്കേണ്ട ഒരു പാഠം, അതിൽ നാം ചിലപ്പോൾ പരാജയപ്പെട്ടെന്നുള്ളത് കൊണ്ട് നാം മനസ്സും അടുത്ത് വിട്ടുകളയരുത്.
In the Old Testament, there was a wonderful promise that the Lord gave Israel.
Israel മക്കൾക്ക് ദൈവം പഴയ നിയമത്തിൽ നൽകിയ അത്ഭുതകരമായ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു.
But they did not always experience it.
എന്നാൽ ആ വാഗ്ദത്തം എല്ലായ്പ്പോഴും അവരുടെ ജീവിതത്തിൽ അനുഭവമായി തീർന്നിരുന്നില്ല.
Most of the time it was not fulfilled in their life.
മിക്ക സമയത്തും ആ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരുന്നില്ല.
I don't know whether you're familiar with this verse.
ഈ വചനം നിങ്ങൾക്ക് പരിചയമുള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
Deuteronomy chapter 28 verse 13.
ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
Just a few days before they entered the promised land.
ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത ദേശത്ത് കനാനിൽ അവരെത്തുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ദൈവം ഈ വാഗ്ദത്തം അവർക്ക് നൽകുന്നത്.
They had already spent 40 years wandering around and one whole generation had died.
40 വർഷത്തോളം അവർ മരുഭൂമിയിൽ ഉഴന്ന് നടന്ന് ഒരു തലമുറ മുഴുവൻ മരുഭൂമിയിൽ പട്ടുപോയി. ഇതായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രം.
And now the Lord was telling them.
എന്നാൽ അവർ കനാനിലേക്ക് പിന്നെ ശേഷിച്ചവർ പ്രവേശിക്കാൻ തുടങ്ങുന്നതിന് അല്പം മുൻപേ ദൈവം തന്റെ ജനത്തോട്
പറയുകയാണ്,
നിങ്ങളുടെ ഭാവിയിലേക്ക് നോക്കി നിങ്ങൾക്കായി ഞാൻ ഒരു വാഗ്ദത്തം നൽകുന്നു. അതാണ് നാം കാണുന്നത്.
The Lord will make you the head and not the tail. You will only be above and you will never be underneath if you listen to the commandments of the Lord which I charge you today.
അവിടെ നാം വായിക്കുന്നത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതായ എന്റെ കൽപ്പനകളെ നീ പ്രമാണിച്ച് നടന്നാൽ നീ എപ്പോഴും ഇസ്രായേലേ നീ തലയായിരിക്കും, നീ ഒരിക്കലും വാലായിരിക്കയില്ല എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു.
You know, the purpose from this verse we see, the purpose of God giving us the commandments.
ഏതെങ്കിലും ഒരു കൽപ്പന നൽകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം നമ്മിൽ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? വാലും തലയുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ. നാം എപ്പോഴും നാം തലയായിരിക്കണം, നാം മൂലിലായിരിക്കണം, നാം മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കരുത്.
That means my circumstances don't crush me. I am on top of my circumstances.
അതിന്റെ അർത്ഥം എന്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ ആ സാഹചര്യങ്ങളുടെ കീഴെ അമർത്തി എന്നെ ശ്വാസം മുട്ടിക്കുകയല്ല, ഞാൻ എന്റെ സാഹചര്യങ്ങളുടെ മീതെ ജീവിക്കുന്നവനായി എപ്പോഴും തുടരുന്നു.
And in the New Testament,
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
this verse has got a spiritual equivalent in Romans 6:14.
ആറാമത്തെ 14 വാക്യത്തിൽ നാം കാണുന്നത് പടിമുഖത്തിൽ ഇസ്രായേലിന് ദൈവം നൽകിയ നാം ഇപ്പോൾ ശ്രദ്ധിച്ച ആ വചനത്തിന്റെ വാഗ്ദത്തത്തിന്റെ പുതിയ നിയമ അർത്ഥമാണ്.
God's will was that Israel should never be defeated by any of its enemies.
ദൈവത്തിന് ഇസ്രായേലിനെ കുറിച്ച് ഉണ്ടായിരുന്ന ഇഷ്ടം ഒരു ശത്രുവും അവരെ കീഴമർത്തി തോൽപ്പിക്കരുത് എന്നുള്ളതായിരുന്നു.
The Bible says the whole earth belongs to the Lord.
ദൈവത്തിന്റെ വചനം പറയുന്നത് സകല ഭൂമിയും ദൈവത്തിന്റേതാണ്.
Why didn't he give Israel some huge land like Russia?
അങ്ങനെ സർവഭൂമിയും യഹൂദയുടെ ആയിരിക്കെ ഞാൻ തിരഞ്ഞെടുത്തവന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് ഇന്ന് നാം കാണുന്ന റഷ്യ ഇത്ര വിശാലമായ ഒരു ഭൂപ്രദേശമാണ്. അതുപോലെ ഒരു രാജ്യം മുഴുവനും എന്താ ദൈവം നൽകാവുന്നത്?
Do you know in Russia there is a time difference of 11 hours from one end of the country to the other end of the country?
നിങ്ങൾക്കറിയാമോ ഇപ്പോഴത്തെ റഷ്യ തന്നെ പഴയ യൂണിയൻ അല്ല ഇപ്പോഴത്തെ റഷ്യ തന്നെ എടുത്താൽ ഒരറ്റം മുതൽ രാജ്യത്തിന്റെ മറ്റേ അറ്റം വരെ 11 മണിക്കൂർ സമയ വ്യത്യാസം തന്നെയുണ്ട്. അത്ര വിശാലമായ ഒരു ഭൂപ്രദേശമാണ്.
Why didn't he give them a huge country?
ഇസ്രായേലിന് എങ്ങനെ ഇതുപോലെ ഭൂമിയിൽ കുറെ സ്ഥലം അങ്ങ് പതിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നോ?
Why did he give Israel such an area of land which is almost the smallest country in the whole world?
ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ രാജ്യമെന്ന് ഒരുപക്ഷെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തുണ്ട് ഭൂമി പാലസ്തീനിൽ ഒരു നൂറ് സ്ഥലമാണ് ദൈവം തന്റെ ജനത്തിനായി നൽകിയത്.
Because he never wanted his people to be very huge in size before the world.
ലോകത്തിലെ ജനതയിൽ വെച്ച് സംഖ്യാബലത്തിൽ ഒരു വലിയ മഹാജനമായിട്ട് തന്റെ ജനമായിരിക്കണമെന്ന് ദൈവം ഒരിക്കലും
ആഗ്രഹിച്ചു.
എന്നാൽ അവർ സംഖ്യയിൽ എണ്ണാൻ കഴിയാത്ത പോലെ ആകുക എന്നുള്ളതിന്റെ സ്ഥാനത്ത് ദൈവം ആഗ്രഹിച്ചത് അവരെ
ശക്തരായിത്തീരണം.
ഒരു ശത്രുവിനും തന്റെ ജനത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയരുത്. അവർ അത്രയ്ക്ക്
ശക്തരായിരിക്കണം.
ദൈവം തന്റെ ജനത്തിന് നൽകിയ വാഗ്ദത്തം ആവർത്തന പുസ്തകത്തിൽ നാം വായിച്ചത് എന്താണ്? കർത്താവ് തന്നെ നിന്നെ
തലയാക്കും.
നീ എപ്പോഴും സാഹചര്യങ്ങളുടെ ശത്രുക്കളുടെ
മുകളിലായിരിക്കും.
ഒരിക്കലും നീ ശത്രുവിന് അധീനപ്പെട്ട അടിമത്തത്തിൽ കഴിയേണ്ട ആവശ്യമില്ല.
The Lord spoke that verse to me when I was 23 years old.
23 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കർത്താവ് ഈ വചനം എനിക്ക് വ്യക്തിപരമായ ഒരു വാഗ്ദത്തമായി നൽകിയതാണ്.
I knew I had been called to a life of victory.
അന്ന് ഞാൻ മനസ്സിലാക്കി ഒരു ജയജീവിതത്തിന് വേണ്ടി ജയകരമായ നിത്യജീവിതത്തിന് വേണ്ടിയാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്.
I was not called to be famous or big in the world, but I was called to be victorious in my life.
ലോക പ്രശസ്തനാകുവാനോ ഒരു വലിയ മനുഷ്യനാകുവാനോ അല്ല ദൈവം എന്നെ വിളിച്ചത്, മറിച്ച് ഒരു ദേഹാണിയായിട്ട് ജയിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്.
The Bible says in Proverbs, he who can control his own spirit is greater than one who can conquer a city.
ദൈവത്തിന്റെ വചനം പറയുന്നത് സദൃശവാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്, ജിതമാനസൻ അല്ലെങ്കിൽ തന്റെ മനസ്സിനെ ജയിച്ചവൻ, മനസ്സിന്റെ മേൽ ആധിപത്യമുള്ളവൻ ഒരു പട്ടണം പിടിച്ചടക്കുന്നതിനേക്കാൾ ശക്തനാണ്. ഞാനത് പൂർണ്ണമായും സത്യമാണെന്ന് വിശ്വസിക്കും.
You can conquer the lust of your eyes and control your tongue. You are more powerful than a ruler of a city.
നിങ്ങളുടെ കണ്ണുകളുടെ മോഹത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ നാവിനെ നിങ്ങൾക്ക് കീഴടക്കുവാൻ കഴിയുമെന്നുവെങ്കിൽ, ഒരു പട്ടണത്തെ കീഴടക്കുന്നതിനേക്കാളും നിങ്ങൾ ശക്തനാണ്.
God wants every Christian to be like that.
ദൈവം ഓരോ ക്രിസ്ത്യാനിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ വണ്ണമുള്ള ഒരു ജീവിതമാണ്.
And that's why he gives a promise here. Sin will not rule over you.
അതുകൊണ്ടാണ് റോമാലേഖനം 6:14 വാക്യത്തിൽ ഇതുപോലെ ശക്തമായിരിക്കുന്ന ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്താണ് വാഗ്ദത്തം? പാപം നിങ്ങളെ ഭരിക്കയില്ല, നിങ്ങളുടെ മേൽ കർത്തൃത്വം
നൽകുകയില്ല.
മറിച്ച് നിങ്ങൾ പാപത്തിന്റെ മീതെ വാഴുന്നവരായിരിക്കും, നിങ്ങളുടെ മേൽ
വാഴുകയില്ല.
പറഞ്ഞാൽ പാപം നിങ്ങളുടെ കാൽക്കീഴയായിരിക്കും, നിങ്ങൾ പാപത്തെ ജയിക്കുന്നവരായിരിക്കും.
Adam and Eve, that the serpent's head will be crushed under your feet.
ദൈവം ആദമിനെ ഹവ്വയോട് സംസാരിക്കുമ്പോൾ വരുവാൻ പോകുന്ന ഒരു കാര്യത്തെ ചൂണ്ടിക്കാട്ടി ഒരു വാഗ്ദത്വം നൽകിയത് എന്താണെന്ന് അറിയാമോ? സ്ത്രീയുടെ സന്തതിയായി പിറക്കുവാൻ പോകുന്നവൻ സംഘത്തിന്റെ
അത്
ക്രിസ്തു ആയിരുന്നു എന്ന് നമുക്കറിയാം.
Is my head.
ആ ക്രിസ്തു ആണ് സർപ്പത്തിന്റെ തല നൽകുന്നത്. പക്ഷേ ഇന്ന് അവൻ എന്റെ ശിരസാണ്, എന്റെ തലയാണ്.
The Christ is the head. Where are the feet?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്രിസ്തു തലയാണ് എങ്കിൽ ആ ശരീരത്തിന്റെ കാലുകൾ എന്ന് പറയുന്നത്
എവിടെയാണ്?
കാലുകൾ എവിടെയാ? തലയിലാണോ? ശരീരത്തിലാണ്. നമുക്കറിയാം നമ്മുടെ കാലുകൾ എവിടെയാണ്.
And it is through the body of Christ that the serpent is going to be crushed.
നമ്മനസിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, തലയായിരിക്കുന്ന ക്രിസ്തു സർപ്പത്തിന്റെ പഴയ പാമ്പായിരിക്കുന്ന പിശാചിന്റെ തലയെ തകർക്കുന്നത് അവന്റെ ശരീരമാകുന്ന സഭയിലൂടെയാണ്.
And that's written very clearly in Romans 16:20.
റോമാലേഖനം 16 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്.
This is written many years after Satan was defeated on the cross of Calvary.
കാൽവരിയിലെ ക്രൂശില് പിശാച് തോൽപ്പിക്കപ്പെട്ടതിന് ശേഷം പല വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ തിരുവചനം റോമർ 16 എഴുതപ്പെട്ടത്.
God of peace will crush Satan not under Jesus' feet, under your feet.
അവിടെ എന്താണ് നാം വായിക്കുന്നത്? നിങ്ങൾക്ക് പരിചയമുള്ള വാക്യമായിരിക്കും. സമാധാനത്തിന്റെ ദൈവം വേഗം സാത്താനെ യേശുക്രിസ്തുവിന്റെ കാൽക്കീഴേ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ നിങ്ങളുടെ കാൽക്കീഴേ മുടിച്ചു കളയും.
That is the position of authority we are supposed to have as a Christian.
ഒരു ക്രിസ്ത്യാനിയുടെ നിലയിൽ ഞാനും നിങ്ങളും കൈയാളേണ്ടതായിരിക്കുന്ന ആത്മീയ അധികാരം ഈ നിലയിലുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം.
When the devil can make you tell a lie,
നിങ്ങളെ ഒരു കള്ളം പറയുവാൻ പിശാചിനെ പ്രേരിപ്പിക്കാൻ കഴിയുമ്പോൾ,
Jesus said that Satan is the father of lies.
യേശു വ്യക്തമായി പറഞ്ഞു, പിശാച് ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിന്റെ അപ്പനുമാണ്.
Now a father cannot produce a child without a mother.
ഒരു അമ്മയെ കൂടാതെ ഒരു പിതാവിന് മാത്രമായി ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ കഴിയുകയില്ലല്ലോ.
So Satan is the father of lies. Who is the mother?
ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, യേശുവിന്റെ വാക്കുകളനുസരിച്ച് പിശാച് ഭോഷ്കിന്റെ അപ്പനാണെങ്കിൽ അമ്മ ആരാണ്? ഭോഷ്ക് പറയുന്ന ആരാണോ ആ വ്യക്തിയാണ് ആ സമയത്ത് അമ്മയായി മാറപ്പെടുന്നത്.
എന്റെ
ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കള്ളം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ
കാരണം
കാരണം പിശാച് ജന്മം നൽകുവാൻ പോകുന്ന ആ കുഞ്ഞിന്റെ അമ്മയായിരിക്കാൻ എനിക്ക് ഒരിക്കലും
താല്പര്യമില്ല.
നിങ്ങൾക്കറിയാമോ പിശാച് ഉത്പാദിപ്പിക്കുന്ന സന്തതികളുടെ അമ്മമാരായി തീരുന്ന എത്രയോ ക്രിസ്ത്യാനികളാണ്. അവരോട് മടിയും കൂടാതെ കള്ളം പറയുന്നു. അവർക്ക് മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ ഒരു
പ്രയാസം.
അവര് നൽകുന്ന നികുതിയുടെ റിട്ടേൺ ടാക്സ് റിട്ടേൺസിൽ അവർക്ക് കള്ളം പറയുവാൻ എഴുതുവാൻ. അവര് നടത്തുന്ന ബിസിനസിൽ ഭോഷ്ക് പറയുന്നുള്ള സാധാരണ
മണി.
ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഒരല്പം പണം സമ്പാദിക്കാൻ, അല്പം പണം കൂടെ മിച്ചം
പിടിക്കാൻ.
നിങ്ങൾ പറഞ്ഞാട്ടെ അച്ചതക്കാരായിരിക്കുന്ന വിശ്വാസി അവർ ക്രിസ്ത്യാനികൾ എന്ന പേരുള്ളവരാണെങ്കിലും അവർ തലയാണോ അവർ വാലാണോ? അവർ വാലാണെന്നുള്ളതിന് ഒരു സംശയവും. ഏത് സഭയിലാണെങ്കിലും ഏത് ഉപദേശം പറയുന്നിടത്താണെങ്കിലും അത്തരക്കാർ വാലാണ്.
അവരൊരിക്കലും
ഞായറാഴ്ച ആരാധനാ മീറ്റിംഗിൽ തന്നെ ഭാഷയിൽ സംസാരിക്കുന്ന അവര് മറ്റു ദിവസങ്ങളിൽ പോഷ്ക് പറയുന്നവരാണെങ്കിൽ അവർ തലയല്ല, അവർ വാലാണ്.
But the Bible speaks of a group of overcomers.
And the Bible vadanam oru kootam dhyanile kuriche samsarikkunnundu.
Says in Revelation 14 and verse 1.
Velimadu kutham 14th adhyayathinte 1st vaakyam ningal shraddhichal angane oru kootathe kaalam.
144,000.
Siyon malayil nilkkunna 144,000 pere kuriche avide nam vaayikkunnu.
The book of Revelation is a book full of singles, so this number is not an exact number. So
velipadu pustakam namukku തരുന്ന ചിത്രം പല തരത്തിലുള്ള ആലങ്കാരിക ഭാഷയോട് ഉപയോഗിച്ചിട്ടുണ്ട്, പ്രതിരൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 144,000 എന്നൊരു സംഖ്യ കണ്ടാൽ കൃത്യം അത്രയും പേരായിരിക്കണം എന്നൊന്ന് നിർമ്മാണം. എന്നാൽ ഒരു കാര്യം അറിയാം, ലോകത്ത് ജീവിച്ച് മരിച്ച കോടാനുകൂടി ആളുകളുമായി നോക്കുമ്പോൾ 144,000 പേര് എത്ര ചെറിയ ഒരു സംഖ്യയാണ്. അത് എല്ലാ വിശ്വാസികളെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കരുത്.
All believers are mentioned in Revelation 7 and verse 9.
വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 7th അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ എല്ലാ വിശ്വാസികളെയും കുറിച്ചും
പറഞ്ഞിട്ടുണ്ട്.
ശബരിനാഥിലും ഗോത്രങ്ങളിലും ഭാഷകളിലും തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാടിന്റെ നീതി വസ്ത്രം ധരിച്ചവരെ കുറിച്ചാണ് അവിടെ നാം
വായിക്കുന്നത്.
അവിടെ എത്ര പേരുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടോ?
അവിടെ
നാം വായിക്കുന്നത് ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരമെന്നാണ്
പറഞ്ഞത്.
അത് എത്ര വലിയൊരു സംഖ്യയാണ്.
എവ്രി ഇയർ millions and millions of babies are aborted in clinics. They are all here.
ഓരോ വർഷം എടുത്താൽ ലോകത്തിന്റെ തിരിവര കണക്കനുസരിച്ച് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങള് ഭ്രൂണഹത്യയിലൂടെ ലോകത്ത് ജനിക്കാതെ അവരെല്ലാം ഈ മഹാപുരുഷാനത്തിൽ ഉണ്ടാവും.
Every tribe and tongue and people and nation on the face of the earth, babies have died. They're all here.
എല്ലാ ജാതികളും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലുള്ളതായിരിക്കുന്ന ശിശുക്കൾ പിറക്കുന്നതിന് മുൻപേ ഇങ്ങനെ കൊല്ലപ്പെട്ട അവരൊക്കെ ഈ മഹാപുരുഷാരത്തിൽ ഉണ്ടാവും.
You know, justified by the righteousness of Christ. That is a huge crowd. What is their testimony? Verse 10. We are saved only because of our God and because of the Lamb of God.
അവരുടെ സാക്ഷ്യം ഇതാണ്, ഞങ്ങളുടെ രക്ഷ ദൈവത്തിന്റെയും സിംഹാസനത്തിൽ ഇരിക്കുന്ന കുഞ്ഞാടിന്റെയും ദാനമാണ് ഞങ്ങളെ
സമ്പാദിക്കുന്നത്.
അതാണ് അവരുടെ സാക്ഷ്യം.
ഇന്നും
നാം കാണുന്ന നിരവധി ആളുകളുടെ സാക്ഷ്യം അത്
തന്നെയല്ലേ? ഞങ്ങളൊന്നും
അർഹിക്കുന്നവരല്ല, മരണവും നരകവും മാത്രം അർഹിക്കുന്നവരായിരുന്നു. ദൈവത്തിന്റെ മഹാകരുണയാൽ സൗജന്യമായി ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. നല്ല സാക്ഷ്യം,
that's good.
അതിനൊരു ബന്ധമില്ല. അത് നാം സ്കൂളിൽ ചേർന്നു എന്ന് ഒരു കുട്ടി പറയുന്നത്
പോലെയുണ്ട്.
കുഞ്ഞുങ്ങളുള്ള നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞാൽ സ്കൂളിൽ ചേർന്നാ മതിയോ? അതുകൊണ്ട് തീർന്ന കാര്യങ്ങൾ,
അത് തുടക്കമാണ്. പതിനാലാം
അധ്യായത്തിൽ നാം ആദ്യം ശ്രദ്ധിച്ചതായിരിക്കുന്ന ആ 144,000 പേരെ കുറിച്ച് പറയുന്നത് എന്താണ്?
നമ്പർ ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ്.
അവിടെ എണ്ണാൻ കഴിയുന്ന, എണ്ണിക്കൂടാത്ത പുരുഷാരമല്ല, എണ്ണാൻ കഴിയുന്ന ഒരു ന്യൂനപക്ഷത്തെ
കുറിച്ചാണ് അവർ പറയുന്നത്.
അവരുടെയും രക്ഷ അവര് സ്വന്തമായി പ്രയത്നിച്ച് നേടിയതല്ല, അത് കുഞ്ഞാടിന്റെ ദാനം
തന്നെയാണ്.
അവരും അതേ സ്കൂളിൽ തന്നെ ചേർന്നവരാ, മറ്റൊന്നും പഠിച്ചതല്ല. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വ്യത്യസ്തരാക്കുന്ന കാര്യം അവർ ചേർന്നതായിരിക്കുന്ന ആത്മീയ കളരിയിലെ സ്കൂളിൽ അവർക്ക് അഭ്യാസം ലഭിച്ചു പഠിച്ചു
എന്നുള്ളത്
നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും?
വെളിപ്പാട്
പുസ്തകം 14:4 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവർ അവനെ
അനുഗമിക്കുന്നവരായിരുന്നു.
അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
ഇന്നോ ലൈക് ദീസ് പോലീസ് ഡോഗ്സ് ട്രൈ ടു സ്നിഫ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഡയറക്ഷൻ സം ക്രിമിനൽ വെന്റ്.
എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നാൽ അത് കണ്ടുപിടിക്കുവാനായി ഉപയോഗിക്കപ്പെടുന്ന വലിയ കാമശക്തിയുള്ള പോലീസ് നായ്ക്കളെ കുറിച്ച് കേട്ടിട്ടില്ലേ?
ഇന്ന്
മണം പിടിച്ചാണ് ഇങ്ങനെ പോകുന്നത്.
The same way I look for the footsteps of Jesus, where did he go?
ആ ചിത്രമാണ് എന്റെ മനസ്സിൽ വരുന്നത്. എന്റെ രക്ഷകനും എന്റെ കർത്താവും നാഥനുമായവന്റെ കാൽച്ചുവടുകള് ജീവിതത്തിന്റെ പാതയിൽ എവിടെയാണെന്ന് അന്വേഷിച്ച് ശ്രദ്ധയോടെ അവനെ അനുഗമിക്കുന്നു.
What does it mean in practical terms?
പ്രായോഗിക തലത്തിൽ കുഞ്ഞാടിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
When I'm tempted in a particular situation with tremendous pressure to tell a lie to get out of a difficult situation,
സാഹചര്യത്തിൽ വിഷമകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഒരു കള്ളം പറയുവാൻ വളരെ ശക്തമായി ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ പിശാചനോട് മന്ത്രിക്കും,
a lie in this situation is almighty, it will deliver you.
ആ പിശാചിന്റെ എന്നോടുള്ള വാക്കുകൾ എന്താണെന്ന് അറിയാമോ? നീ ഇപ്പോഴായിരിക്കുന്ന ഈ വിഷമ ഘട്ടത്തില് കള്ളം എന്ന് പറയുന്ന ഒരു കള്ളം അത് സർവശക്തിയുള്ള കള്ളമാണ്. നിന്നെ എന്തുമാത്രം അവന് സഹായിക്കാൻ കഴിയുമെന്നറിയാമോ? അങ്ങനെയാണ്
ഹോളി സ്പിരിറ്റ് സേസ് നോ ഗോഡ് ഈസ് ഓൾമൈറ്റി നോട്ട് എ ലൈ.
എന്നാൽ പിശാചിന്റെ ശബ്ദം മാത്രമല്ല ഒരു ദൈവവേദൽ കേൾക്കുന്നത്, പരിശുദ്ധമാവുന്ന ചെവിയിൽ മന്ത്രിക്കും
പിശാചി പറഞ്ഞത്
ഭോഷ്കാണ് ദൈവമാണ് സർവശക്തൻ.
And in that difficult situation,
ആ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ,
where I somehow want to escape,
എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളതാണ് എന്റെ ഹൃദയത്തിന്റെ വാഞ്ച.
The consequences may be terrible and I lose my job.
ഒരു പക്ഷെങ്കിൽ ഞാൻ അവിടെ കള്ളം പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം വളരെ ഗുരുതരമായിരിക്കാം. അതുകൊണ്ട് എന്റെ ജോലി നഷ്ടപ്പെടുന്നതല്ല, മറ്റനേക ബുദ്ധിമുട്ടുകൾ
നേരിടും.
അങ്ങനെയുള്ളതായിരിക്കുന്ന നിർണായകമായ സമയത്താണ് ഈ ശബ്ദം എന്റെ ചെവിയിൽ നിന്ന് വധിക്കുന്നത്. ഒരു കള്ളം അത് സർവശക്തിയുള്ളതാണ്, അതിന് എന്തുമാത്രം എന്നെ സഹായിക്കാൻ
കഴിയുമെന്ന്
പരിശുദ്ധാത്മാവൊക്കെ വിശ്വസ്തയോടെ നമ്മോട് പറയും. അതല്ല സത്യം, പരിശുദ്ധാത്മാ പറയുന്നത് ദൈവമാണ് സർവശക്തി.
You are a Christian, you are supposed to show in this situation that God is almighty and the devil is a liar.
നീ ഒരു ദൈവവേദനാണ്, ക്രിസ്ത്യാനിയാണ്, ദൈവമാണ് ഈ സാഹചര്യത്തിലും സർവശക്തൻ എന്നുള്ളത് തെളിയിക്കുവാനാണ് നിന്റെ ദൈവം നിർത്തിയിരിക്കുന്നത്.
Then I look for the footsteps of Jesus.
ആ സാഹചര്യത്തിലാണ് ഞാൻ പോലീസ് നായെ പോലെ യേശുവിന്റെ കാൽച്ചുവടുകളെ, അവന്റെ മാതൃക ഞാൻ ശ്രദ്ധയോടെ അന്വേഷിക്കുന്നത്. അവൻ രാജാവാണ്.
പോലീസ് ഡോഗ്സ് ആർ ലുക്കിംഗ് ഫോർ ക്രിമിനൽസ്. ഐ ആം ലുക്കിംഗ് ഫോർ എ വണ്ടർഫുൾ എക്സാമ്പിൾ ഇൻ ദ ടെമ്പിൾ.
പോലീസ് നായ്ക്കൾ കുറ്റവാളികളെയാണ് തിരയുന്നതെങ്കിൽ ഞാൻ കുറ്റവാളിയെന്ന് ലോകം എണ്ണിയെങ്കിലും പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രനായ രാജാദി രാജാവിന്റെ കാഴ്ചയുടെയാണ് ഞാൻ
അനുഭവിക്കുന്നത്.
ഇതുപോലെയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്റെ രക്ഷകൻ, എന്റെ കർത്താവ് എന്തായിരിക്കും ചെയ്യുന്നത്? അവൻ എന്നെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്.
He proved that his father is almighty.
ഭൂമിയിൽ അങ്ങനെ പരീക്ഷിക്കപ്പെട്ട സമയത്ത് കർത്താവ് തെളിയിച്ച, എല്ലാ സമയത്തും തെളിയിച്ച ഒരു കാര്യം ഇതാണ്, അവിടുത്തെ പിതാവ്, സ്വർഗസ്ഥ പിതാവ്
സർവശക്തനാണ്.
എന്റെ കാലുകൾ ആ സാഹചര്യത്തിൽ ഞാൻ യേശുവിന്റെ കാലിന്റെ മുദ്രയിൽ ഞാൻ വെക്കുന്നു. ഞാൻ തീരുമാനിക്കുന്നു, ദൈവം എനിക്ക് നൽകുന്ന ശക്തിയിൽ, വിശ്വാസത്തിൽ ഞാൻ തീരുമാനിക്കുന്നു. എന്താണ്? ഞാൻ സത്യം പറയും.
I'm not worried about the consequences.
അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നുള്ള ആശങ്ക എന്നെ അല്പം പോലും അലട്ടുന്നില്ല.
But like, you know, Shadrach, Meshach and Abednego said, whether our Lord delivers us or not, we are not going to bow down to this idol.
ദാനിയേൽ പ്രവചനത്തിൽ നാം കാണുന്ന മൂന്ന് യഹൂദബാലന്മാരോടുള്ള ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അവർ പറഞ്ഞ വാക്ക് നോക്കുക, ദൈവം ഞങ്ങളെ വിടുവിക്കുകയോ ഇല്ലയോ, ഞങ്ങൾ കറിഞ്ഞുകൂടും, അവനത് കഴിയും, പക്ഷെ എന്തുവന്നാലും ഞങ്ങൾ ഹിമ്മത്തെ നമസ്കരിക്കുകയില്ല.
It may be some other situation.
അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള
സാഹചര്യമാണ്.
നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലായിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള സാഹചര്യം.
യു ആർ ടു പ്ലീസ് യുവർ ബോസ് യു ഡു സംതിങ് റോങ്.
നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളതായിരിക്കുന്ന മേലധികാരിയെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ, തെറ്റായ കാര്യം ചെയ്യാൻ പിശാചിനെപ്പോലെ ഇവിടെ ചെങ്ങിൽ മന്ത്രിക്കും, നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ എങ്ങനെയൊന്ന് സന്തോഷിപ്പിക്കുക, ഒരു പ്രൊമോഷനാണ് നിന്റെ ജീവിതത്തിൽ മുമ്പിലുള്ളത്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം എന്നെ ആ സമയം ഓർപ്പിക്കും, ഉയർച്ച വരുന്നത് സ്ഥാനക്കയറ്റം വരുന്ന കിഴക്കൊന്നുമല്ല, പടിഞ്ഞാറൊന്നുമല്ല, ദൈവ
ന്യായാധിപതിയാണ്.
കാഴ്ചകൾ അവിടെയും ശ്രദ്ധിക്കുവാൻ പരിശുദ്ധാത്മാവ് കർത്താവായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും ഒരു മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ, മനുഷ്യന്റെ അഭിപ്രായം തേടുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. ഹൗവ പാപം ചെയ്യാനിടയായ കാരണം എന്താണെന്ന് നമുക്കറിയാം. ദൈവം വിലക്കിയിരുന്ന ആ വൃക്ഷത്തിന്റെ ഫലം അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു.
ആദാം
എന്തുകൊണ്ട് ആ വൃക്ഷം തെറ്റെയ്യുന്നത്?
അവന്
അവന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് അവൻ പാപം ചെയ്തത്.
Have your husband done that for the sake of peace in the home? You will compromise something?
എന്നെ ശ്രദ്ധിക്കുന്ന ഭർത്താക്കന്മാരോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, വീട്ടിൽ എങ്ങനെയെങ്കിലും കലഹം ഒഴിഞ്ഞ് സമാധാനമായിക്കൊള്ളട്ടെ എന്ന് വെച്ച് ദൈവഹിതമല്ലാത്ത ഒരു കാര്യം ചെയ്ത് നിന്റെ ഭാര്യയെ നീ
സന്തോഷിപ്പിച്ചിട്ടുണ്ടോ?
ഏതെങ്കിലും ഘട്ടത്തിൽ സമാധാനം ആഗ്രഹിച്ച് ഭാര്യയെ സന്തോഷിപ്പിച്ച് ആറാം ചെയ്ത് അതേ തെറ്റായിരിക്കും നിങ്ങൾ അപ്പം ചെയ്യുന്നത്. എന്നാൽ യേശു പറഞ്ഞ വാക്കുകൾ നാം മറന്നു പോകല്ലേ.
വുമൻ, വാട്ട് ആം ഐ ടു ഡു വിത്ത് യു?
സ്ത്രീയെ, എനിക്കും നിനക്കും
എന്താണ്?
എന്റെ എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും ആരാണ്? ദൈവത്തിന്റെ വചനം കേട്ട് അത് അനുസരിക്കുന്നവരാണ് എന്റെ അമ്മയും
സഹോദരങ്ങളും.
144,000 പേരെ കുറിച്ച് വെളിപ്പാട് 14 രേഖപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? ഇങ്ങനെ ഭൂമിയിൽ അവർ യേശുവിന്റെ ഞാടിന്റെ കാൽച്ചുവടുകൾ അനുഗമിച്ചതുകൊണ്ട് അഞ്ചാം വാക്യത്തിൽ നാം ഒരു വിശേഷമായ കാര്യം കാണുന്നുണ്ട്. അവരുടെ വായില് റോഷ്ക്ക്
അശേഷം.
ഇങ്ങനൊരു വചനം കാണുമ്പോൾ അറിയാതെ എന്റെ ഉള്ളിൽ ചോദിച്ചു വേണം, കർത്താവെ, ചതിയും വഞ്ചനയും മാത്രം നിറഞ്ഞ ഒരു ലോകത്തില് പോഷ്ക് ഒട്ടും ജീവിതത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക്, വായിൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എനിക്ക് വരുവാൻ കഴിയുമോ? അങ്ങനെ കുഞ്ഞാടിനോടൊപ്പം സിയോൺ മലയിൽ ഒരു കൂട്ടരെ കാണുന്നതായി, ഭാവിയിൽ കാണുന്നതായി
എഴുതിയിരിക്കും.
അവർക്ക് ആത്മീയ പാഠശാലയിലൂടെ അവിടെ എത്തുവാൻ കഴിഞ്ഞതിന്റെ രഹസ്യം എന്താണ്? യേശുവിന്റെ കാഴ്ചയുടെ, കുഞ്ഞാടിന്റെ കാഴ്ചയുടെ എല്ലാ ജീവിത സാഹചര്യത്തിലും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
Jesus said in Matthew 5.
മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക.
Verse 37.
മത്തായി സുവിശേഷം 5:37 വാക്യം.
Let your statement be yes, yes or no, no. Anything beyond this is evil.
നിങ്ങളുടെ വാക്ക് ഉവ് എന്നാണെങ്കിൽ അത് ഉവെന്ന് തന്നെ ആയിരിക്കട്ടെ. ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ല എന്ന് തന്നെയായിരിക്കണം. അതിലധികമായി എന്തെങ്കിലും നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിൽ നിന്ന്
വരുന്നതാണ്. Did you eat of this tree?
ആദവനോട് ദൈവം ആദ്യം ചോദിച്ച ചോദ്യം നിങ്ങൾക്കറിയാമല്ലോ, ആദവനെ, നീ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചോ?
According to this verse, he should have said yes or no.
ഈ വചനമനുസരിച്ച്, യേശു നമ്മോട് പറയുന്ന ഈ വചനമനുസരിച്ച് ആദാം എന്തായിരുന്നു മറുപടി കൊടുക്കേണ്ടിയിരുന്നത്? ഭക്ഷിച്ചു അല്ലെങ്കിൽ ഇല്ല. അങ്ങനെയല്ലേ?
Anything beyond that is evil, he said.
കർത്താവ് പറഞ്ഞത് ഉവ് അല്ലെങ്കിൽ ഇല്ല, ഇത് രണ്ടും കൂടെ പറ്റുകയില്ല. ഇതിലേതെങ്കിലും ഒന്നല്ലാതെ അതിനപ്പുറത്തുള്ളതെല്ലാം ദുഷ്ടനഹരി എന്ന് വരുന്നത്.
എന്നാൽ
ആദവന്റെ മറുപടി നിങ്ങൾ ഓർമ്മയുണ്ടോ?
My wife took that and ate it.
ആദാം ഉഴന്നോ ഇല്ലെന്നോ അല്ല പറയുന്നത്, നീ എനിക്ക് തന്ന ഭാര്യയുണ്ടല്ലോ അവള്, അവൻ ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ചിട്ട് എനിക്ക്
പിന്നെ
ദൈവത്തെ ഒരു കാര്യം അവൻ ഓർപ്പിക്കുകയും ചെയ്തു അവന്റെ പരാജയത്തിന് മുമ്പിൽ. ഇവൻ നീ എനിക്ക് പിണയായിരിക്കാൻ തന്ന ആളാണെന്നുള്ളത് മറന്നു
പോകല്ലേ?
ഒരു പക്ഷേ ഈ തരത്തിൽ മോഹമൊന്നും ഇല്ലാത്ത ഒരു ഭാര്യയെ നീ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഈ വൃക്ഷത്തിന്റെ ഫലം
തിന്നുകയും.
നിങ്ങളുടെ പാപത്തിന് വേണ്ടി ഭർത്താക്കന്മാരെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാര്യമാരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ?
യു ഗെറ്റ് ആംഗ്രി ആൻഡ് യു സേ My wife provoked me, that's why I got angry.
നിങ്ങൾ ഭയങ്കരമായിട്ട് കോപിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ന്യായം എന്താണെന്നറിയാമോ? അവൾ എന്നെ വല്ലാതെ ചൂണ്ടി പിടിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ
കോപിച്ചതാണ്.
ആരും പറഞ്ഞതും നമ്മൾ പറയുന്നത് നമ്മൾ നല്ല വ്യത്യാസമുണ്ട്.
She contacted me, I opened my mouth and I ate it.
വളരെ നല്ല ഈ വൃക്ഷത്തിന്റെ ഫലം അവൾ എന്റെ നേരെ വെച്ച് നീട്ടി ഞാനത് ഭക്ഷിച്ചു.
നിങ്ങളും
ജീവിതത്തിൽ അങ്ങനെയാണ്
പറയുന്നത്.
എന്റെ ഭാര്യ അയനെ വല്ലാതെ പ്രകടിപ്പിച്ചു, അപ്പോൾ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി, ഞാൻ വായിക്കുന്നുവെന്ന് പറഞ്ഞു.
Anything beyond yes or no, Jesus.
യേശുവിന്റെ വാക്കുകൾ മറന്നു പോകരുത്. ഉവ് അല്ലെങ്കിൽ ഇല്ല, അതിലധികമായ ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ്.
That's how the thief on the cross confessed his sin. Yeah, I'm guilty.
ക്രൂശിൽ യേശുവിന്റെ ഒരു വശമിരുന്നതായിരിക്കുന്ന കള്ളൻ യേശു പറഞ്ഞതും മറ്റൊന്നുമല്ല. അവൻ പറഞ്ഞത് ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ ചെയ്തതിന് യോഗ്യമായ ശിക്ഷ
അനുഭവിക്കുകയാണ്.
യേശുവിനോടൊപ്പം ആ ദിവസം തന്നെ പരദേശത്തിലേക്ക് പോകുവാൻ അവന് ഭാഗ്യം ലഭിച്ചു.
Jesus said also about this.
യേശു തുടർന്ന് ഇതേ കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടെ
ശ്രദ്ധിക്കാം.
മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലാണ്.
This gate is very small.
സ്വർഗരാജ്യത്തിലേക്കുള്ള, നിത്യജീവനിലേക്കുള്ളതായിരിക്കുന്ന ആ വാതിൽ, കടക്കുന്ന വാതിൽ വളരെ
ഇടുങ്ങിയതാണ്.
ഇപ്പോൾ തരുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ ഞാനതിങ്ങനെ പറയട്ടെ, ഉവ് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന അതിൽ അധികം പറയാതിരിക്കുന്ന ആ ജീവിത പ്രമാണം ഉണ്ടല്ലോ, അതൊരു ഇടുങ്ങിയ വാതിലാണ്.
മോസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ് ഗിവ് ബിഗ് എക്സ്പ്ലനേഷൻസ് വിച്ച് ഈസ് എ ബ്രോഡ് ഗേറ്റ്.
മിക്ക ക്രിസ്ത്യാനികളും ആ ഇടുങ്ങിയ വാതിലിനെ വളരെ വിശാലമാക്കിയിരിക്കുകയാണ്. കാരണം ഉവ്വ് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതിൽ അവരുടെ മറുപടി ഒതുങ്ങിയില്ല. അവർ ഒത്തിരി വിശദീകരണം കളയാണ്. ആദമിനെ പോലെ അത് നാശത്തിലേക്ക് നയിക്കുന്ന
പ്രവണതയാണ്.
എന്നാൽ ദൈവത്തിന്റെ ആ വാദൻ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതാണ്.
മീൻസ് ടു ലൈ.
എന്നാൽ നിത്യജീവനിലേക്കാണ് ആ വഴി തുറക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് യേശു പറഞ്ഞു
7:14 very few find.
ഏഴാം അധ്യായത്തിന്റെ 14 വാക്യത്തിലൂടെ നാം വായിക്കുന്നത് ഇത് കണ്ടെത്തുന്നവർ, ഈ മാർഗം കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്.
I have been in full-time Christian work for 42 years and I've traveled all across this country.
കഴിഞ്ഞ 42 വർഷമായി കൂടുന്ന സമയ ക്രിസ്ത്യൻ ശുശ്രൂഷയിലായിരിക്കുന്ന ഞാൻ നമ്മുടെ ഈ രാജ്യം എമ്പാടും അനേക തവണ സഞ്ചരിച്ചിട്ടുണ്ട്.
And I'll tell you this.
എന്റെ അനുഭവത്തിലും ഞാൻ നിങ്ങളോട് പറയട്ടെ,
I have met very few who have found the way to life.
ജീവനിലേക്കുള്ള, നിത്യജീവനിലേക്കുള്ള മാർഗം കണ്ടെത്തിയ വളരെ ചുരുക്കം പേരെ ഞാൻ ഈ 42 വർഷത്തിനിടെ
കണ്ടു.
എല്ലാ സമയത്തും ഏത് സാഹചര്യത്തിലും സത്യം മാത്രം പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനുള്ള ആഗ്രഹം, അതിന്റെ സ്ഥാനത്ത് ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര
ചുരുക്കമോഹിക്കുവാനായിട്ട്
അവരെ ഇടയാക്കുന്ന ഏത് കാര്യമായിക്കോട്ടെ, അതിൽ നിന്നും അവരുടെ കണ്ണുകളെ പറിച്ചെടുത്ത് മാറ്റുന്ന
മനോഭാവമുള്ളവർ,
ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ വ്യാപിപ്പിക്കുവാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനുമാണ് ദൈവം പണവും ഭൗതിക വസ്തുക്കളും അവർക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കുന്നവർ എത്ര
ചുരുക്കമായിരിക്കുന്ന
ഒരു വ്യക്തിയുടെ രീതികൾ കൊണ്ട് ഒരുവനെയും വിധിക്കരുത് എന്ന് യേശു പറഞ്ഞത് പൂർണ്ണമായി ആചരിക്കാൻ
ആഗ്രഹിക്കുന്നു.
ദൈവം അവരെ വിധിക്കട്ടെ, ആരെയും വിധിക്കാതെ ഇരിക്കുന്നു.
Among the number of people who call themselves born again, whether it's Baptist, Brethren, Pentecostal, CSI, it makes no difference. The very few find the way to life.
ഞാൻ ഒരു ദുഃഖ സത്യം നിങ്ങളോട് പറയട്ടെ, പെന്തക്കോസ്റ്റുകാരോ ബ്രദറൻകാരോ ബാപ്റ്റിസ്റ്റുകാരോ ഏത് സഭയിലും ആയിക്കൊള്ളട്ടെ, വീണ്ടും ജനിച്ചതെന്ന് അവകാശപ്പെടുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വളരെ ചുരുക്കം പേരെ ഈ നിലയില് ഗൗരവമായി കർത്താവിന്റെ വാക്കുകൾ എടുത്തിട്ടുള്ളൂ. ദുഃഖകരമായിരിക്കുന്ന ഒരു അനുഭവം. എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധത്തിന്റെ സ്തുതികളെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമൊന്നുമില്ല.
ഐ എം നോട്ട് ഹാപ്പി, ബട്ട് ഐ എം നോട്ട് സർപ്രൈസ്.
എന്നാൽ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ സ്തുതി കേൾക്കുന്ന സമയത്ത് ഞാൻ വലിയ സന്തുഷ്ടനല്ല, പക്ഷേ എനിക്ക് അത്ഭുതമില്ല.
ജീസസ് സെയ്ഡ്,
കാരണം അവസാന നാളുകളുടെ ലക്ഷണമായി യേശു തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്.
When there are many false prophets and false teachers in Christendom, I'm sad, but I'm not surprised.
അനേകം കള്ളപ്രവാചകന്മാർ ക്രിസ്തീയ ലോകത്തിൽ എഴുന്നേൽക്കും. അങ്ങനെയുള്ളവരെ കുറിച്ച് കേൾക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടെങ്കിലും എനിക്ക് അത്ഭുതമില്ല.
When I hear of earthquakes, I'm sad, but I'm not surprised.
ഭൂകമ്പങ്ങളെ കുറിച്ച് വാർത്തകൾ വായിക്കുമ്പോൾ, ചിത്രങ്ങൾ കാണുമ്പോൾ
എനിക്ക്
വളരെ ദുഃഖമുണ്ടെന്ന് വരികയും എനിക്ക് അതിശയമില്ല. എന്തുകൊണ്ട്? അവസാന നാളുകളുടെ ലക്ഷണമായി യേശു വളരെ വ്യക്തമായി ഇതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു.
And so, when I find very few people who claim to be born again, really finding this new life, I'm sad, but I'm not surprised.
എന്നാൽ വീണ്ടും നിനക്കാരുള്ള കരുതുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന വലിയ ഒരു കൂട്ടം ലോകത്തിലുണ്ടെങ്കിലും അതിൽ വളരെ ചുരുക്കം പേർ മാത്രം നിത്യജീവനിലേക്കുള്ള യേശു പറഞ്ഞ ഈ മാർഗം കണ്ടെത്തുന്നുള്ളൂ എന്നുള്ള സത്യത്തിന്റെ മുൻപിൽ എനിക്ക് അത്യധിക ദുഃഖമുണ്ട്. എന്നാൽ എനിക്ക് കാരണം യേശു നാം വായിച്ച ഭാഗത്ത് വളരെ തെളിവായിട്ട് കാര്യം പറഞ്ഞിരിക്കുന്നു.
Many people say, oh, there are only 2% Christians in India. We must improve that and get at least 50%.
പലരുടെയും മനപ്രയാസം എന്താണെന്നറിയാമോ? നമ്മുടെ ഈ മാതൃരാജ്യത്ത് ഇന്ത്യയില് കേവലം 2% ക്രിസ്ത്യാനികളുള്ളൂ. എങ്ങനെയെങ്കിലും നമുക്ക് ഈ ശതമാനം ഒന്ന് കൂട്ടണം, ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടണം.
ഐ സേ quality of these 2% itself is so bad, what is the use producing more like this?
2% ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ ഈ 2% വരുന്ന ഭാരതത്തിലെ ക്രൈസ്തവരുടെ ജീവിത നിലവാരം എത്ര താണതാണ്. അങ്ങനെയുള്ള ഒരു 10% കൂടെ
ഉണ്ടാക്കിയിട്ടുണ്ടാണ്
ഇന്ന് ദൈവത്തിന്റെ നാമം അപമാനിക്കുന്നവരുടെ ഭാരതത്തിന്റെ ജനസംഖ്യയിൽ 2% ഉള്ളൂ. അത് ഒരു 12% ആക്കണമെന്നാണോ നിങ്ങൾ
പറയുന്നത്?
ഞാൻ പലപ്പോഴും വളരെ ആശ്വസിക്കാറുണ്ട്, കർത്താവ് 2% ഉള്ളല്ലോ.
Unless the quality improves, it's no use increasing the percentage.
Unless you are thinking that I am not a good person, but I am saying one thing, one thing, one thing. You are not thinking that Christ is our Lord. If our Lord is our Lord, then we live our life. We are Jesus in the market. We are our
If you buy a packet of salt and you find it has got more salt in it, will you buy that packet again?
നിങ്ങള് കടയിൽ ചെന്നിട്ട് ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിക്കുന്നു, വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് അത് അശേഷം ഉപ്പില്ല, കാലം നഷ്ടപ്പെട്ട ഉപ്പാണ്.
നിങ്ങൾ
ഒരു മുള്ളുപ്പിഴിന്റെ സ്ഥാനത്ത് ഒരു കിലോ ഉപ്പിട്ടാണ് അന്ന് കറി ഉണ്ടാക്കുന്നത്, പക്ഷെ ഉപ്പില്ല, കാരണം കാലം
നഷ്ടപ്പെട്ടത്.
അങ്ങനെയുള്ള ആ ബ്രാൻഡിലുള്ള ഉപ്പ് മേലാൽ ഞാൻ
വാങ്ങിക്കും.
എനിക്കറിയാം ഉപ്പ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന്. ഒരു ഉപ്പ് മതി ഒരു ഭക്ഷണ സാധനത്തെ
സ്വാധീനമാക്കുവാനും.
യേശു കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്.
കഥാകളുടെ
വാക്കുകളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയുകയില്ലേ? ആ ഉപ്പ് ഭൂമിയുടെ ഉപ്പാകുവാൻ വിളിക്കപ്പെട്ടവരുടെ കാലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 2%, 50% വല്ല മെച്ചമുണ്ടോ?
When so-called born-again people grumble and complain about different things, do you think such people have found the way to life?
അവർ ജീവനിലുള്ള വഴി കണ്ടെത്തിയവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
When they praise the Lord on Sunday and go home and grumble and complain about something the whole week.
ഞായറാഴ്ചകളിൽ മറ്റ് വിശ്വാസികളോടൊപ്പം അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും പുറകുറുക്കുന്നവരായിരിക്കും.
When I grumble and complain, I am testifying loudly, I am not content with my circumstances.
ഞാൻ പരാതിപ്പെടുമ്പോൾ, പിറുപിറുക്കുമ്പോൾ അത്യുച്ഛത്തിൽ ഞാൻ വിളിച്ചു പറയുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ? എന്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം ഞാൻ അശേഷം തൃപ്തനല്ല.
നിങ്ങളുടെ
ചുറ്റുമുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആകെ
അസ്വസ്ഥരാകുമ്പോൾ
എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എത്ര ഭയങ്കരമാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിരുത്സാഹത്തിലേക്ക് നിരാശയിലേക്ക്
കൂട്ടുമ്പോൾ
നിങ്ങൾ പോലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖമെല്ലാം വേറൊരാളിനോട് പറയുക, ഇങ്ങനൊക്കെയാണ് അവരെന്നെ എന്നോട് പെരുമാറുന്നത്, നിങ്ങളുടെ സങ്കടം പകരുകയാണ്. അവിടെ യേശുവിന്റെ ഏത് കാഴ്ചയുടേതാണ് നിങ്ങൾ? യേശു ഭൂമിയിലായിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും മറ്റൊരാളോട് പോയി സഹതാപം നേടുവാൻ തന്റെ ദുഃഖവും വ്യഥയും അവരോട്
പറഞ്ഞു.
യേശു ആരുടെങ്കിലും അടുക്കൽ എപ്പോഴെങ്കിലും ചെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ചങ്ങാതിമാരെ ജനം അവരെന്നെ വിളിക്കുന്നത് എന്നാന്നറിയാമോ? സാധാരണ വിളിയൊന്നുമല്ല ബേൻസ് ഇവരോട്
സഹതാപം.
എന്നെ കള്ളപ്രവാചകൻ എന്നാണ് പലരും വിളിക്കുന്നത്. യേശു പറഞ്ഞ വാക്കുകളിലേക്ക് ഓർമ്മയുണ്ട്, അവന്റെ പുറം രക്തം വളർന്നുകൊണ്ടിരുന്ന
സമയം
ക്രൂശം വഹിച്ചുകൊണ്ട് ദൂർഗന്ധയിലേക്ക് നടക്കുമ്പോൾ അവൻ ക്ഷീണനായി
വീഴുമ്പോൾ
യേശുവിന്റെ പരിതാപകരമായിരിക്കുന്ന വേദനയുള്ള അവസ്ഥ കണ്ട് മുറവിളി കൂട്ടിയ സ്ത്രീകളെ നോക്കി യേശു പറഞ്ഞ
വാക്കുകൾ,
ആ സ്ത്രീകളെ നോക്കി യേശു ആ അവസ്ഥയിലും പറഞ്ഞത്, നിങ്ങൾ എന്നെ
ചൊല്ലിക്കരയല്ലിരീടം
അടിച്ച് ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ്, എന്റെ പൂർവ്വം ഉഴുതു, ഞാൻ പോലെ ഉഴുതു ഒക്കെ സത്യമാണ്, പക്ഷേ എനിക്ക് എന്നെ കുറിച്ച് തന്നെ സഹതാപം തോന്നി, നിങ്ങളുടെ സഹതാപം ഞാൻ
ചോദിക്കുന്നത്
ദൈവത്തിന്റെ പാതയാണ് ഇപ്പോഴും
നടക്കുന്നത്.
ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഒരു വ്യക്തി പുരുഷനോ സ്ത്രീയോ ആയിക്കൊള്ളട്ടെ, ദൈവഹിതത്തിന്റെ വഴിയിലാണെന്ന് വരികില് അവൻ അവൻ കഷ്ടം സഹിച്ചാൽ നമ്മുടെ ആരുടെയും സഹതാപം അവൻ ആവശ്യമില്ല. നിങ്ങളെ ചൊല്ലിയും ദൈവഹിതത്തിൽ അല്ലാതെ വഴി വെച്ച് നടക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുമാണ് നിങ്ങൾ കരയണമെന്ന് യേശു നമ്മോട് പറയും.
Philippians chapter 2,
ഫിലിപ്പിയിലെ രണ്ടാം അധ്യായം ശ്രദ്ധിക്കുക.
Verse 14.
രണ്ടാമത്തെ പതിനാലാം വാക്യത്തിൽ നാം എന്താണ്
വായിക്കുന്നത്?
എല്ലാ കാര്യങ്ങളും പുറവെറുപ്പ് വാദം കൂടാതെ ചെയ്യുക എന്നാണ് നമ്മുടെ ഏതൊക്കെ കാര്യങ്ങള് പുറവെറുപ്പില്ലാതെ തർക്കമില്ലാതെ ചെയ്യണമെന്ന് അവിടെ നാം വായിക്കുന്നത്. എല്ലാ
കാര്യങ്ങളും
എല്ലാ വിശ്വാസികളും ഈ നഗരം അനുസരിക്കുന്നവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു.
Every believer I have met says, this is the Bible, this is the word of God.
ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളും തന്നെ തല ഉരുക്കി സമ്മതിക്കുന്നതാണ്. ഇതെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ്, ദൈവവചനമാണ്. അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്ന വരിയില് അതിലുള്ള ഒരു വാക്യത്തിന്റെ ഒരു മുറി അത്രേ ഞാൻ പറഞ്ഞു.
അവസരിക്കാൻ പോലും നിങ്ങൾക്ക് മനസ്സിലായി
ഒരു വാക്യത്തിന്റെ പകുതി പോലും ഇല്ല. എല്ലാ കാര്യങ്ങളും പെരുവെപ്പം വാദം കൂടാതെ
ചെയ്യണമെന്ന്
എന്റെ ജീവിതത്തിൽ ഞാൻ വർഷങ്ങൾക്ക് വരെ
അതിന്റെ
ജീവിതത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പെരുവെറുക്ക ഇല്ല എന്ന് ഞാൻ
തീരുമാനിക്കും.
എന്റെ ജീവിതത്തിലെ കുറിച്ച്
പരാതിപ്പെടുകയില്ല.
എന്നെ നിരാശപ്പെടുത്തുകയോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പോലും ഞാൻ പരാതിപ്പെടുകയില്ല
എന്ന്
എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ഹൃദയം എനിക്കുണ്ടാകണമെന്ന് ഞാൻ
ആഗ്രഹിച്ചു.
ഞാനവരോട് ചോദിക്കട്ടെ, ജോലി ചെയ്യുന്നവരോട് ചോദിക്കട്ടെ, നാളെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ തൊഴിൽസ്ഥലത്ത് എന്നപ്പം ഒട്ടും പ്രതീക്ഷിച്ചതല്ല നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ പറയുകയാണ് ശമ്പളം ഇരട്ടിയായിരിക്കും അടുത്ത മാസം മുതലെന്ന്. ശമ്പളം ഇരട്ടിപ്പിച്ചെന്ന് നിങ്ങൾക്ക് പരാതി വല്ലതുണ്ടോ?
സംതിങ് വർക്ക് ഫോർ യുവർ ഗുഡ്.
നിങ്ങളുടെ ധനികക്കാരുള്ള ഒരു കാര്യമല്ലേ ആർക്കാ ഇഷ്ടമില്ലാത്ത ശമ്പളം ഇരട്ടിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്.
റോമൻസ് 8:28, God makes everything work for my good.
റോമാലേഖനം 8:28 വാക്യം അതിന്റെ അർത്ഥം ഇതാണ്, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം എന്റെ ആത്യന്തിക നന്മയ്ക്കായിട്ട് ദൈവം കൂടി
വ്യാപരിക്കും.
എനിക്ക് ദൈവത്തിനെ അറിയാവുന്നത് കൊണ്ട് എല്ലാം നന്മയ്ക്കാകുമെന്നല്ല. ഞാൻ വളരെ യാത്ര ചെയ്ത് ദൈവവചനം പ്രസംഗിക്കുന്നതുകൊണ്ട് എല്ലാം എന്റെ
നന്മയ്ക്കാകും.
ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, വീണ്ടും വീണ്ടും വായിക്കണം. ദൈവത്തെ എന്റെ മുഴുവൻ കൊണ്ട് ഞാൻ
സ്നേഹിക്കുന്നതിനാണ്
തന്റെ മുൻനിർണയ പ്രകാരം അവന്റെ ഹിതം നിവർത്തിക്കുവാൻ അവൻ എന്നെ വിളിച്ചു എന്നുള്ള കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ വീണ്ടും
ജനിച്ചവരാണെങ്കിൽ
വീണ്ടും ജനിച്ച് എല്ലാവരെയും കുറിച്ച് ഉറപ്പായിട്ട് പറയാം, ദൈവം നിങ്ങളെ വിളിച്ചത് ഒരു പ്രത്യേക
ഉദ്ദേശത്തോടെയാണ്. Love God with all your heart.
അങ്ങനെയാണെങ്കിൽ പൗലോസിനോട് ചേർന്ന് ഞാനും എത്രയും സ്നേഹത്തോട് നിങ്ങളോട് സ്നേഹത്തിൽ അപേക്ഷിച്ച് പറയുകയാണ്, നിങ്ങളുടെ മുഴുവൻ ഹൃദയത്തോടും നിങ്ങൾ കർത്താവിനെ
സ്നേഹിക്കുക.
അങ്ങനെ നിങ്ങളുടെ ഹൃദയം മുഴുവൻ വെച്ച് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്ത് തന്നെ സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നിങ്ങളുടെ അത്യന്താപക നന്മയ്ക്കായിട്ട് മാത്രമേ
സംഭവിക്കൂ.
മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ ഒരിക്കലും താല്പര്യപ്പെടരുത്.
45
വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്തുള്ളതായിരിക്കുന്ന കൊച്ചി നാവിക തുറമുഖത്ത് ഞാൻ നേവിയിൽ ജോലി ചെയ്ത സമയം ഓർക്കുന്നു.
And I was the officer in charge of the maintenance of the whole naval base.
കൊച്ചിയിലെ നേവൽ ബേസിന്റെ മുഴുവനും മെയിന്റനൻസിന്റെ ചുമതലയുള്ള നാവിക
ഉദ്യോഗസ്ഥനായിരുന്നു.
എന്റെ കീഴിലെ ധാരാളം ഉദ്യോഗസ്ഥന്മാർ ജോലിക്കാരുണ്ടായിരുന്നു.
My senior officer, one day called me and asked me to do something privately for him with government property, you know, cheating.
എന്റെ മേലുദ്യോഗസ്ഥൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് നേവിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ വസ്തു ഉപയോഗിച്ച് അവന്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് ഒരു കാര്യം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഒരു ചതിയാണ്.
Now, if I do that, he'll give me a good recommendation. I'll get a promotion.
ഞാനത് അനുസരിച്ചിരുന്ന ഒരിക്കൽ അവന് എന്നെ കുറിച്ച് ശുപാർശ ചെയ്യുകയും എനിക്ക് മറ്റു പലരെക്കാളും നിയമത്തിൽ ഒരുപക്ഷെ സ്ഥാനക്കയറ്റം കിട്ടുവാൻ
സാധ്യതയുണ്ടായിരുന്നു.
എന്റെ മേലുദ്യോഗസ്ഥനാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ പട്ടാളച്ചിട്ട. അവന്റെ മുന്നിൽ നമ്മുടെ സാധാരണ ഓഫീസിലൊക്കെ മേലുദ്യോഗസ്ഥന്മാർ പറയുന്നവരല്ലേ. ഞാൻ അറ്റൻഷനിൽ നിന്നിട്ട് എന്റെ മേലുദ്യോഗസ്ഥനോട് ഇങ്ങനെ പറഞ്ഞു,
I'm a Christian. I can't do that.
Shemikana sare. Kariyamilla. Yan oru Christianiyan.
In half an hour I got a transfer.
Kariyamo. Aaru maasam onnum edutilla. Ara manikkurinulle enikku thalam maatanu.
Because he had the authority to do that.
Kaaranam enna mele uddeshathile enna thalam maatan adhigaram undayiru.
Praise the Lord.
Nehiyukkina stotra.
That happened. Yes, that it happened many times when I was
23, 24
years old. And I was baptized only when I was 21. This all happened within 2 years after
my baptism.
So I had some difficulties. Okay, praise the Lord. I'm not going to complain.
ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ
തീരുമാനിച്ചു.
ദൈവം എനിക്ക് വേണ്ടി ആ നാളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ?
When I was 24 years old,
24 വയസ്സ് മാത്രം എനിക്ക് പ്രായമുള്ളപ്പം
God said to me one day,
ഒരു ദിവസം ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു,
I'm calling you for my service.
എന്റെ വേലക്കായി ഞാൻ നിന്നെ വിളിക്കുകയാണ്.
That was more exciting than if I got a promotion to be the admiral of the navy.
നേവിയിലെ പടിപടിയായി സ്ഥാനക്കയറ്റം കിട്ടി ഒടുവിൽ നേവിയുടെ അഡ്മിറലായി വിരമിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം നൽകിയ കാര്യമായിരുന്നു അത്യുന്നതനായ ദൈവം തന്റെ മഹനീയമായ ശുശ്രൂഷയ്ക്കായി എന്നെ ഈ ചെറുപ്പക്കാരനായി എന്നെ വിളിച്ചിരിക്കുന്നു
എന്നുള്ളത്.
24 വയസ്സുള്ള ഒരു യൗവനക്കാരന് രാജാവിന്റെ വിളിയാണ്.
2 years earlier baptized.
ഞാൻ സ്നേഹപ്പെട്ടിട്ട് കേവലം 3 വർഷമേ ആയിരുന്നുള്ളൂ.
I look back now and I say, Lord, what an honor you gave me.
ഇന്ന് തിരിഞ്ഞുനോക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ പറയുകയാണ്, കർത്താവേ നീ എന്നെ ഇത്രയധികം മാനിക്കുവാൻ ഞാൻ എന്തു.
It's not because I knew the Bible so well.
അന്ന് ദൈവത്തിന്റെ വചനം ഞാൻ നല്ലവണ്ണം പഠിച്ചിരുന്നത് കൊണ്ടല്ല.
Different situations, John, Lord checked up on me to see whether I will put my foot in the footsteps of Jesus.
എന്റെ ജീവിത സാഹചര്യങ്ങളില് ദൈവം എന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ കാൽ ചുവടുകള് യേശുവിന്റെ അതേ ചുവടുകളിൽ വെച്ച്
മുന്നോട്ട്.
കർത്താവിനെ ബഹുമാനിച്ച് ഒരു നിലപാടെടുത്തത് കൊണ്ട് ഒരു സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ എന്റെ ഉള്ളിൽ പരിഭവം വരുമോ? എന്റെ ഉള്ളിൽ പരിഭവം വന്നില്ല. ദൈവത്തിന് സ്തോത്രം.
ഗോഡ് ഓണർ മീ.
ദൈവം എന്നെ മാനിച്ചോ?
ഓ യെസ്,
നിശ്ചയമായും മാനിച്ചു.
ദാറ്റ്സ് ദി ഗ്രേറ്റസ്റ്റ് ഓണർ ദാറ്റ് ഗോഡ് കാൻ ഗിവ് എനിവൺ ടു കോൾ ഹിം ടു ഹിസ് സർവീസ്.
ഏതെങ്കിലും ഒരു മനുഷ്യന് ദൈവത്തിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ബഹുമതി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമില്ല, രാജാവിന്റെ ശുശ്രൂഷയ്ക്കായി ഒരു മനുഷ്യനെ ഒരു സ്ത്രീയെ വിളിക്കുക
എന്നുള്ളതാണ്.
കഴിഞ്ഞ 42 വർഷത്തെ അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ എന്റെ ജീവിതം എത്ര അധികം ആനന്ദദായകമായിരുന്നു.
Dear brothers and sisters,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തെ മാനിക്കുക.
And don't grumble about anything.
ഒരു കാര്യത്തെ കുറിച്ചും
പരാമർശിക്കുക. I'm happy with my circumstances.
എന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ സന്തുഷ്ടനാണ്.
If I have little, I'm happy with that.
എനിക്ക് അല്പമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്.
Give me more, that's fine.
ദൈവം എനിക്ക് അത്ഭുതം തന്നാൽ അതിലെ സന്തോഷമാണ്.
I remember once when I was driving in a bus in Madras.
മദ്രാസിൽ ഒരിക്കല് ഒരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്തിരുന്ന സമയം, ഒരു വളരെ തിരക്കുള്ള ഒരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്ത സമയം ഓർക്കുന്നു.
Got down from my purse was missing.
ഞാൻ യാത്ര കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ പേഴ്സ് നോക്കി പോക്കറ്റ് അടിക്കപ്പെട്ടിരുന്നു.
He did it so cleverly, I didn't even feel it.
ആ പോക്കറ്റ് അടിച്ച ആളിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയത്തില്ല, കാരണം എനിക്കൊരു സൂചന പോലും തരാതെ വിദഗ്ധമായിട്ട് അവൻ പേഴ്സ് അടിച്ചു.
അപ്പോൾ
എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ആ സ്നേഹിതന് എന്തു വന്നാലും ശരി ആ പേഴ്സും അതിന്റെ പണവും അവൻ അർഹിക്കുന്ന, കാരണം അത്ര വിദഗ്ധമായ ഒരു പണി അവൻ
ചെയ്യും.
എന്റെ പണം എനിക്ക് നഷ്ടപ്പെട്ട സത്യമായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ഉള്ളിലുള്ള സന്തോഷം, അകത്തുള്ള സന്തോഷത്തിന്
അതിന്റെ
രഹസ്യം എന്താണെന്നറിയാം, വളരെ ലളിതമാണ്. എന്റെ സന്തോഷം എന്റെ പേഴ്സിലല്ലായിരുന്നു,
കർത്താവിലായിരുന്നു.
ഞാൻ പറയാൻ പ്രിയപ്പെട്ടവന്, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പണത്തിലാണെന്ന് വരെ പിശാചിന് വളരെ എളുപ്പം സന്തോഷം കിടക്കുവാൻ
കഴിയും. Your house you have built one day, I'll tell you that.
നിങ്ങൾ അടുത്ത സമയത്ത് പണിപൂർത്തിയാക്കി ആ നല്ല മനോഹരമായ വീട്ടിലാണ് നിങ്ങളുടെ സന്തോഷം എന്ന് വരികില്, ഒരു ദിവസം ആ സന്തോഷം നഷ്ടപ്പെടും. ഒരുപക്ഷെ ആ പുതിയ പുത്തൻ വാർത്ത കെട്ടിടം ചേരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറ, നിങ്ങൾ ആകെ
അസന്തോഷം.
എന്നാൽ ഇങ്ങനെയുള്ള അനുഭവത്തിലൊക്കെ കടന്നു പോകുമ്പോഴും കർത്താവിനുള്ള സന്തോഷത്തിൽ നിന്ന് നിലനിൽക്കുവാൻ കഴിയും. അത് ദൈവത്തിന്റെ അവകാശം. കർത്താവിന്റെ വചനം പറയുന്നത് വീണ്ടും ഓർപ്പിക്കട്ടെ, എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി
പറയുക.
നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം
ശക്തനാണ്.
ചില വർഷങ്ങൾക്ക് മുൻപ് കൃത്യ മീറ്റിംഗുകൾക്കായി ഞാൻ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു.
60 days earlier I wrote to that person saying, please book my ticket for my return journey.
രണ്ട് മാസത്തിന് മുൻപ് റെയിൽവേയിൽ റിസർവേഷൻ ചെയ്യാമല്ലോ. ഞാൻ 60 days മുൻപ് തന്നെ എന്റെ ആ സ്ഥലത്തുള്ള സ്നേഹിതരോട് പറഞ്ഞു, മടക്ക് യാത്രയ്ക്ക് ആവശ്യമുള്ള ടിക്കറ്റ് ഒന്ന് റിസർവ്
ചെയ്തേക്കണം.
3 ദിവസത്തെ മീറ്റിംഗിനായി ഞാൻ ആ സ്ഥലത്ത്
ചെന്നപ്പോൾ
മനഃപൂർവമായിട്ടല്ല, പക്ഷെ ആ സഹോദരൻ പറഞ്ഞു, എന്ത് പറയാണ് സഹോദര, മറന്നുപോയി തിരിച്ച്
ടിക്കറ്റ്.
എന്നാലും ആ സഹോദരനെ തന്റെ മറവി കുറ്റം തെറ്റ് മനസ്സിലാക്കി വേഗത്തിൽ ഒരാളിനെ സ്റ്റേഷനിലേക്ക് അയച്ചു. എനിക്ക് ഒരു ബർത്ത് കിട്ടിയില്ല, രാത്രി യാത്രയാണ്, പക്ഷെ ഒരു സീറ്റ് മാത്രമേ
കിട്ടും.
അപ്പോൾ ആ സ്ഥലത്ത് നിന്നും ബാംഗ്ലൂർ വരെ ഒരു രാത്രി മുഴുവനും
ഇരുന്ന്
അവസാനം ഞാൻ ട്രെയിൻ വന്നു, ഞാൻ യാത്രക്കായി ട്രെയിനിനുള്ളിലേക്ക് കടന്നു. അപ്പൊ പിശാച് എന്നോട് പറഞ്ഞു,
what thoughtless brothers you have, you take all the trouble to come here and these fellows don't even book a seat.
ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് നീ കഷ്ടപ്പെട്ട് ദൈവത്തെ സൂക്ഷിക്കാനായിട്ട് ഈ സ്ഥലത്ത് വന്നതാ, എന്ത് ഉത്തരവാദിത്തമില്ലാത്ത സഹോദരന്മാരാ, ഒരു വിചാരവുമില്ല.
And I said, I'm not going to complain after this wonderful series of meetings we had.
ഈ ശബ്ദവന്റെ ചെവിയിൽ പിശാചിൽ നിന്ന് വന്ന് മുഴങ്ങിയെന്ന് വരികയും ഞാൻ മറുപടി പറഞ്ഞ എന്താണെന്നറിയാമോ, വളരെ അനുഗ്രഹീതമായിരിക്കുന്ന 3 ദിവസങ്ങൾ ആ മീറ്റിംഗുകളുടെ ദൈവം നൽകി കഴിയുമ്പോൾ ഞാൻ പരാതിപ്പെടുന്നില്ല.
In those days, you know, we had a thing called 2 tiers. There was a berth upstairs and 4 people would sit downstairs.
ആ കാലത്ത് ചില റെയിൽവേ കോച്ചുകളില് ചില യാത്രകളില് 2 tiers ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. മുകളിലത്തെ ബർത്തിൽ യാത്രക്കാർക്ക് റിസർവേഷൻ ഉള്ളവർ കിടന്നുറങ്ങാം, താഴെ ബർത്തിൽ ഉറങ്ങാൻ പറ്റില്ല, 4 പേര് ഇരുന്ന് യാത്ര
ചെയ്യും.
ഞാൻ ഈ താഴെ ഇരിക്കാനായിട്ട് അനുവാദം കിട്ടിയ ഒരു
യാത്രക്കാരനാണ്.
ഞാൻ കർത്താവിനെ ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച സീറ്റിലിരുന്നു. എന്റെ അടുത്ത് നല്ല വണ്ണമുള്ള ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു,
സഹയാത്രക്കാരി.
ആ സ്ത്രീ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ദയവ് ചെയ്ത് എനിക്കൊരു ഉപകാരം ചെയ്യാമോ.
I have a bird, but I cannot climb there. If you sleep there, I can take this bird.
എനിക്കൊരു ബർത്ത് ഉണ്ട് റിസർവ് ചെയ്തത്, മുകളിലാണ്, അത് മനസ്സിലാവുമല്ലോ. എനിക്ക് അതേ കയറി ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടി ദയവായിട്ട് അതിൽ ഒന്ന്
ഉറങ്ങാമോ.
എന്റെ സഹയാത്രക്കാരെ ഏത് സമയത്തും സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ.
ഷുവർ,
ഈ സഹോദരിയുടെ അഭ്യർത്ഥന മാനിച്ച് ആ രാത്രി മുഴുവനും ഞാൻ സുഖമായി അവൾക്ക് ലഭിച്ചിരുന്ന ബോധത്തിൽ ഉറങ്ങി. ഞാൻ അനുഭവം പങ്കിട്ടതിന്റെ താല്പര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ദൈവം നമുക്ക് നന്മ മാത്രം ചെയ്യുന്ന നല്ല
സ്റ്റോറീസ്.
ഇതുപോലെ നിരവധി ജീവിതാനുഭവങ്ങള് സമയമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളോട്
പങ്കിടാമായിരുന്നു.
നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ?
Let me show you a wonderful verse in Psalm 50.
അൻപതാം സങ്കീർത്തനത്തിലെ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം.
Psalm 50 verse 23.
അൻപതാമത്തെ സങ്കീർത്തനത്തിന്റെ 23-ാം വാക്യം.
I want to read to you a translation of this verse which is found in some translations.
അൻപതാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിന്റെ ഒരു പ്രത്യേക പരിഭാഷ ഞാൻ നിങ്ങളോട്
പറയുന്നു.
അതിന്റെ അതിങ്ങനെയാണ് പരിഭാഷപ്പെടുന്നത്. എന്ന ആ യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, എന്നെ മാനിക്കുന്നു.
Thereby makes a way for me to show him my deliverance.
ഈ വാക്യം എന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നത് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കുമെന്നുള്ളത് ഇങ്ങനെയാണ് അവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം എന്ന യാഗത്തിലൂടെ എന്നെ ഉയർത്തുന്ന, മഹത്വപ്പെടുത്തുന്ന ഒരുവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഞാന് അവനെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു വഴി അവൻ തുറക്കുകയാണ്.
സാൽവേഷൻ മീൻസ് ഡെലിവറൻസ്.
രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷ തന്നെയല്ലേ? ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്നുള്ള വിടുതലാണ്.
But how does God make that way from
devam sarvashaktaraya devam enikku vendi
when
aa vidudalinte vali enganeya thurakkunnu
when in a difficult situation I offer a sacrifice of thanksgiving to him
valare buddhimuttulla irikkunna oru sahayathile njan devathile avane mahatvapeduthunna stotram adu yagamaanu adinu chilavulladana adu njan arpikkunnu
what is the difference between thanksgiving and sacrifice of thanksgiving
യാഗത്തോട് കൂടിയതായിരിക്കുന്ന സ്തോത്രവും വെറും സ്തോത്രവും തമ്മിൽ വ്യത്യാസമില്ലേ?
I got a double salary, got double thank you Lord, that is thanksgiving.
എന്റെ ശമ്പളം അപ്രതീക്ഷിതമായ സമയത്ത് ഇരട്ടിപ്പിച്ചു, നല്ല കാര്യമല്ലേ? ദൈവത്തിന് നന്ദി പറയും, കർത്താവിന് നന്ദി എന്ന് പറയുന്നത് thanksgiving.
I got transferred in half an hour, that is a sacrifice of thanksgiving.
എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞ സന്ദർഭത്തിൽ അരമണിക്കൂറിനുള്ളിൽ ഒരു സ്ഥലം മാറ്റ ഉത്തരവ് കിട്ടിയപ്പോൾ കർത്താവ് നന്ദി എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു നന്ദി പറച്ചിലല്ല, യാഗമുള്ള
ഇരുപത്തിമൂന്നാം
വാക്യം നിങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഇത് ഓർമ്മ കൊള്ളണം. സ്തോത്രം വെറുതെ സ്തോത്രം സ്തോത്രം പറയുകയല്ല, മറിച്ച് യാഗമുള്ള ചിലവുള്ള
സിറ്റുവേഷൻ
ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു
സാഹചര്യത്തിൽ
നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു ജീവിത പങ്കാളി ഉള്ളപ്പോൾ, നിന്നെ മനസ്സിലാക്കാത്ത ഒരു ഭർത്താവ് ഉള്ളപ്പോൾ, നിന്റെ ബുദ്ധിമുട്ടുകള് അല്പം പോലും മനസ്സിലാക്കാത്ത ഒരു മേലധികാരി ഉള്ളപ്പോൾ,
നിങ്ങളുടെ
സാഹചര്യങ്ങൾ നിങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ,
Lord, I love you.
കർത്താവേ, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന്
പറയുമ്പോൾ,
എനിക്ക് വേണ്ടി എല്ലാം അവിടെ നന്മയ്ക്കായിട്ട്
ഭിക്കാവിനെ
വ്യാപരിപ്പിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു.
രണ്ടായിരം
വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂശിൽ പിശാചിനെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു, അനാരണ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ തോൽപ്പിക്കപ്പെട്ട പിശാചിന് ഇന്ന് എന്റെ ജീവിതത്തെ കുഴച്ചു മറിക്കുവാൻ അവകാശമില്ല.
Then you offer a sacrifice of thanksgiving to God.
Amanobhavathode ningal deivurubhagi aayirikkumbol ningal avane yagathilude ulla stotram arpikkum.
When you complain,
ningal parayidumbol,
see for example, when I got this transfer in half an hour because I stood up for my Christian conviction.
Janabuddhiye doorthathinu vendi enna meladhigaride munbaga nilavaadu eduthathukonde aramanikkullil thalamaatham kittiyappol
I could have complained.
എനിക്ക് പരാതിപ്പെടാൻ എല്ലാ പ്രേരണയും ഉണ്ടായിരുന്നു.
When I am complaining, what I am saying is this.
ഞാൻ ആ കാര്യത്തിൽ പരാതിപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ എന്തായിരുന്നു എന്നെ പറയുന്നത്?
God is not in control of my circumstances.
എന്റെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ ദൈവത്തിന് സമ്പൂർണമായ നിയന്ത്രണമില്ല.
It's actually the devil.
പിശാചിനാണ്
വാസ്തവം.
അവനാണ് എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഏത് വിധേനയെങ്കിലും അവന്റെ ട്രാപ്പിൽ വീഴാതെ എനിക്ക്
രക്ഷപ്പെടണം.
എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഞാൻ,
heaven is in control of everything.
പിശാചെ ഒരിക്കലും അങ്ങനെയല്ല. നീ അല്ല എല്ലാത്തിനെയും അധികാരി, സ്വർഗസ്ഥനായി എന്റെ പിതാവാണ്. എല്ലാ സാഹചര്യങ്ങളെയും
നിയന്ത്രിക്കുന്നു.
പിശാചിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, നീ ക്രൂശിൽ
തോൽപ്പിക്കപ്പെട്ടവനാണ്.
ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ഇടം എന്റെ ഇവിടാണെന്ന് അറിയാമോ? എന്റെ കാലുകൾക്ക്
കീഴേ
എന്റെ കാൽ കീഴായിരിക്കേണ്ട നീ എന്റെ തലയുടെ മുകളിൽ കയറിയിരുന്ന് എന്നെ പരാതി പറയുന്നവനാക്കുവാൻ നിനക്ക്
കഴിയും.
യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഓർമ്മിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും പരാതി പറയുമ്പോൾ നിങ്ങൾ
പിശാചയാണെന്ന്.
പിശാച നിങ്ങളെ മാത്രമല്ല ലോകത്തെ മുഴുവനും അവനാണ് അടക്കി വാഴുന്നതെന്നാണ് നിങ്ങൾ
പറയുന്നത്.
ദൈവം നമ്മോട് പറയുന്നത് പോലെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ നന്ദി
പറയും.
എന്റെ ജീവിത സാഹചര്യം, അതുകൊണ്ട് ഞാൻ ഈ സമയത്തും അങ്ങേക്ക് നന്ദി
പറയും.
അപ്പോൾ ഞാൻ പറയുന്ന സാക്ഷ്യം, ഞാൻ നൽകുന്ന സാക്ഷ്യം എന്താണെന്നറിയാമോ? ദൈവം സർവശക്തനാണ്. അവൻ
എല്ലാ
സാഹചര്യങ്ങളെയും അടക്കി
വാഴുന്നവൻ.
ഞാൻ എന്റെ പിതാവിനെ
പ്രസാദിക്കുന്നത്
എന്റെ കാൽ കീഴെ തന്നെയായിരിക്കും.
The way is narrow, but there are a few who find it.
ജീവനിലേക്കുള്ള മാർഗം വളരെ ഇടുങ്ങിയതാണ്, എന്നാൽ അത് കണ്ടെത്തുന്ന ചുരുക്കം പേര് ഉണ്ട് എന്നുള്ള
അറിയണം.
നിങ്ങൾ എല്ലാവർക്കും ദൈവ സാധ്യത തുറന്നിരിക്കുന്നു. ആ വഴിയെ നടക്കുവാനായി ദൈവം നിങ്ങളെ
വിളിക്കുന്നു.
നിങ്ങൾ ഭയപ്പെടരുത്. ഇടുങ്ങിയ പാതയിലൂടെ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ കാരണികൾ വെച്ചാൽ ജീവിതം മുഷിപ്പുള്ളതാകുമെന്ന് വിചാരിക്കല്ല. എന്റെ സാക്ഷ്യം കേൾക്കുക, ഈ പാത ഇടുങ്ങിയതാണെങ്കിലും എത്രയും സന്തോഷദായകമാണ്. നമുക്ക് തലയുടെ വണക്കാം. ഒരു നിമിഷം
പ്രാർത്ഥിക്കുക.
നമ്മുടെ തലവിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നാം
വണക്കിയിരിക്കുന്ന
പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ചോദിക്കട്ടെ, പ്രിയ സഹോദരി, എല്ലാ ദിവസവും എന്റെ കൃത്യ ജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ ദൈവത്തെ മാനിക്കുവാനായിട്ട് ആഗ്രഹമില്ലേ?
യു യങ് 22-year-old, 23-year-old, honor God.
22-23 വയസ്സുള്ള യുവാവ്, യുവതിയെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവത്തെ ബഹുമാനിക്കുവാൻ
തീരുമാനിക്കുക.
ദൈവം നിന്നെ നിശ്ചയമായി മാനിക്കും.
ഉറങ്ങുവാണ്. Parents, teach your children to honor God.
മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ സ്നേഹത്തിൽ ഓർമ്മിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം നൽകിയ മക്കളെ ദൈവത്തെ
മാനിക്കുന്നവരാകുവാൻ.
എപ്പോഴെങ്കിലും ഒരു കള്ളം പറയരുതെന്നും പരീക്ഷയില് ഒരു തെറ്റായ നടപടികളും ചെയ്യരുതെന്നും നിങ്ങൾ അവരെ പഠിപ്പിക്കണം.
God will honor your children.